Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ലത്തീൻ റീത്തിലെ ആരാധനക്രമം അനുസരിച്ച് ആണ്ടുവട്ടം 29-ാം വാരം ഞായറാഴ്ച ദിവ്യ ബലിമധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 21 വരെ വാക്യങ്ങൾ.
അപ്പോൾ ഫരീസേയർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് ആലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹെറോദേസ് പക്ഷക്കാരോടൊത്ത് അവൻ്റെ അടുത്തയച്ച് ചോദിച്ചു, ഗുരു, നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്കെന്ത് തോന്നുന്നു, സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു, കപടനാട്ടിക്കാരെ, നിങ്ങളെന്നെ പരീക്ഷിക്കുന്നതെന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ഒരു ദനാറ അവനെ കാണിച്ചു. യേശു ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റേത് എന്നവർ പറഞ്ഞു. അവൻ അരുളി ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി.
1-ാം ലോകമഹായുദ്ധത്തിന്റെ സ്മരണകൾ മനസ്സിലേറ്റിക്കൊണ്ട് പാപ്പ ഫ്രാൻസിസ് കഴിഞ്ഞ സെപ്റ്റംബർ 13-ാം തീയതി വടക്കേ ഇറ്റലിയിലെ ആൽപൈൻ കുന്നായ റെഡിപൂളിയയിലേക്ക് ഇടയ സന്ദർശനം നടത്തിയത് നാം ഓർക്കുന്നുണ്ടാകാം. 100,000 ഇറ്റാലിയൻ ഭടന്മാർ മരിച്ചു വീണ ഓസ്ട്രോ ഹംഗേറിയൻ പോരാട്ടത്തിന്റെ സ്മൃതി മണ്ഡപം ഏറെ ഭീതി ഉണർത്തുന്നതാണെങ്കിലും വളരെ മനോഹരവുമാണ്. അക്കാലത്ത് ഇറ്റലിയുടെ സൈന്യത്തിലെ റേഡിയോ ഓപ്പറേറ്ററായി തന്റെ മുത്തച്ഛൻ ജവാനി ബർഗോളിയോ ജോലി ചെയ്തിട്ടുള്ളതും യുദ്ധത്തെ അതിജീവിച്ച അദ്ദേഹം പിന്നീട് 2-ാം ലോകമഹായുദ്ധത്തിന് മുൻപേ തന്നെ കുടുംബസമേതം അർജന്റീനയിലേക്ക് കുടിയേറിയതും താൻ ബ്യൂണസ് ആയിരസിൽ ജനിച്ചതും പാപ്പ ഫ്രാൻസിസ് അവിടെ വച്ച് റെഡിപൂളിയയിൽ അനുസ്മരിക്കുകയുണ്ടായി. പച്ചപ്പുൽ പരവതാനി വിരിച്ച വിസ്തൃതമായ ശ്മശാനത്തിലൂടെ പൂച്ചെണ്ടുമായി നടന്നു നീങ്ങിയ പാപ്പ ഫ്രാൻസിസ് അഡോൾഫോ ബർഗോളിയോ എന്ന ഒരു ഫലകം കണ്ട് അല്പസമയം അതിൽ നോക്കി നിന്നുപോയി. കൂടെ നടന്ന സ്ഥലത്തെ വികാരി അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അത് പാപ്പായുടെ കുടുംബവുമായി ബന്ധപ്പെട്ടൊരു ബർഗോളിയോ അല്ലെന്ന്. ഉടനെ പാപ്പ ഫ്രാൻസിസ് പ്രതികരിച്ചു, ഇല്ല, വടക്കേ ഇറ്റലിയിലെ പിയഡ്മണ്ട് ഗ്രാമത്തിൽ വസിച്ചിരുന്ന ബർഗോളിയോ കുടുംബം വളരെ ചെറുതായിരുന്നെന്നും സാധാരണമായിരുന്നെന്നും അഡോൾഫോ ബർഗോളിയോ എന്നൊരാൾ തന്റെ കുടുംബത്തിൽ നിന്നും പട്ടാളത്തിൽ അക്കാലത്ത് സേവനം ചെയ്തിരുന്നതായിട്ട് തന്റെ മുത്തച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടെന്നും പറഞ്ഞ് പാപ്പ ആ പ്രസ്താവന സ്ഥിരീകരിച്ചു. തുടർന്ന് തന്റെ ചിന്തകൾ ഇങ്ങനെയാണ് പങ്കുവച്ചത്. യുദ്ധം മനുഷ്യന്റെ ഭ്രാന്താണ്. പണത്തിനും സ്ഥാനത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള മനുഷ്യന്റെ ആർത്തിയാണ് യുദ്ധത്തിന് കാരണമെന്നും ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന അഭ്യന്തര കലാപങ്ങൾക്കും കൂട്ടക്കുരുതിക്കും കാരണം സമ്പത്തിനോടുള്ള ആർത്തി പിടിച്ച ഭ്രാന്താണെന്ന് പാപ്പ വികാരാധീനനായി പ്രസ്താവിച്ചു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തും പണത്തിന്റെയും അധികാരത്തിന്റെയും പ്രശ്നമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. സാധാരണ ജനങ്ങളുടെ മേൽ നികുതി ചുമത്തിയവർ അല്ലെങ്കിൽ ഫരീസേയ പ്രമാണികൾ ക്രിസ്തുവിനെതിരായിട്ട് ഒരു കരുനീക്കം നടത്തുകയാണ്. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ക്രിസ്തുവിന്റെ വചനങ്ങൾ ശ്രവിക്കുവാനല്ല മറിച്ച് അവിടുത്തെ ഒരു കെണിയിൽപ്പെടുത്തുവാനാണ് അവരുടെ ശ്രമം. കെണി എന്താണ്? സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണോ, ന്യായമാണോ അല്ലയോ എന്നതാണ്. കൊടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ റോമൻ സാമ്രാജ്യത്തിന്റെയും സീസർ ചക്രവർത്തിയുടെയും മേൽക്കോയ്മ ഒരു യഹൂദനായ ക്രിസ്തു അംഗീകരിക്കുന്നതിന് തുല്യമാണ്. സാധാരണക്കാരായ യഹൂദരും സ്വന്തം നാട്ടുകാർ പോലും ക്രിസ്തുവിനെതിരാകാനായിട്ട് അതുമതിയായിരുന്നു അന്ന്. സത്യത്തിനും നീതിക്കും വേണ്ടിയും തന്റെ ജനത്തിന്റെ രക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടിയും നിലനിൽക്കുന്നവൻ എന്ന അവിടുത്തെ പ്രതിച്ഛായ തകർക്കാനുള്ള ഒരു പദ്ധതിയാണിത്. ഇനി സീസറിന് നികുതി കൊടുക്കേണ്ട എന്ന് ക്രിസ്തു പറഞ്ഞാലോ? ചക്രവർത്തിക്കെതിരായി സംസാരിച്ചു എന്ന ആരോപണം ഉടനെ ഗവർണറുടെ പക്കലെത്തും. പിന്നെ രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തുക, ശിക്ഷയോ മരണവും. സീസറിനുള്ളത് സീസറിന് കൊടുക്കുക എന്നായിരുന്നല്ലോ ക്രിസ്തുവിന്റെ മറുപടി. പിന്നെ ദൈവത്തിനുള്ളത് ദൈവത്തിനും. ദൈവത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രത്തോടുള്ള കടപ്പാടുകൾ അല്ലെങ്കിൽ സമൂഹത്തോടുള്ള കടപ്പാടുകൾ മാറ്റിവയ്ക്കരുത് എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. ഇതിലൂടെ ക്രിസ്തു വിവക്ഷിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ലോകം ഇന്നൊരു വാണിഭ തെരുവായിട്ട് മാറിയിരിക്കുകയാണ്. ലാഭം അതിൻ്റെ ഒരു വഴിയോര സുവിശേഷമായിരിക്കുന്നു. എന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും എന്നാണ് എല്ലാവരുടെയും ചിന്ത. എല്ലായിടവും കമ്പോളങ്ങളെ അനുസ്മരിക്കുന്ന പോലെയാണ് ചുറ്റുപാടുകൾ. ഇതാണ് ഗുരുക്കന്മാരുടെ ഖേദവും ക്ഷോഭവും. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു ഇങ്ങനെ നിലവിളിച്ചത്. ഓർക്കുന്നില്ലേ, എന്റെ പിതാവിന്റെ ഭവനം നിങ്ങൾ കച്ചവട കേന്ദ്രമാക്കി ഒരു ഹൂണ്ടികശാലയാക്കി മാറ്റി എന്ന്. എന്തിന് ദേവാലയം മാത്രമല്ല ആതുരാലയവും വിദ്യാലയവും സൗഹൃദവും ദാമ്പത്യവും ഒക്കെ പിതാവിന്റെ ദൈവത്തിന്റെ കൂടാരം തന്നെയാണ്. എങ്കിലും അവിടൊക്കെ ലാഭനഷ്ടങ്ങളുടെ തുലാസിൽ മാത്രം പലതിന്റെയും മൂല്യം നിർണയിക്കപ്പെടുകയാണ്. ദീർഘ സംവത്സരങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് ശേഷവും തന്റെ ഭാര്യ കൊണ്ടുവരാതെ പോയ ധനത്തെക്കുറിച്ച്, അതായത് സ്ത്രീധനത്തെക്കുറിച്ച് പരാതിപ്പെടുന്ന ഭർത്താക്കന്മാരെ കാണുമ്പോൾ ആത്മനിന്ദയല്ലാതെ മറ്റെന്താണ് അനുഭവപ്പെടുക? ഈ ലാഭമെന്ന് പറയുന്നത് ഭൂമിയിലേക്ക് വച്ച് ഏറ്റവും നന്മയില്ലാത്ത ഒരു പദമാണെന്ന് തോന്നുന്നു. 50 ലക്ഷത്തിന്റെ ഫ്ളാറ്റ് സമ്മാനമായി കിട്ടിയ, റിയാലിറ്റി ഷോയിൽ സമ്മാനമായി കിട്ടിയ ഒരു ചെറിയ പെൺകുട്ടിയോട് കൃത്രിമമായ പരിഭവത്തോടെ TV അവതാരിക പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഇത്ര കാലം പണിയെടുത്തിട്ടും ഇതിന്റെ 1/10 സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല കുഞ്ഞേ എന്ന്. നമ്മൾ ജീവിച്ചു തീർക്കുന്ന ജീവിതത്തിന്റെ മഹത്വം നിർണയിക്കപ്പെടുന്നത് നേട്ടം ലാഭം അല്ലെങ്കിൽ സമ്പത്തിന്റെ നേട്ടം മാത്രം എന്നൊരു ഉരകല്ലിലാണെന്ന് ഓർക്കുമ്പോൾ ഒരു ദുഃഖം വിഷമം തോന്നുന്നില്ലേ? ആത്മാവിൽ ഒരു വിറയൽ പായുന്നില്ലേ? നിറപ്പകിട്ടുകളുടെയും ചമയങ്ങളുടെയും ദേവാലയത്തിലെ ധാരാളിത്തങ്ങൾക്കിടയിൽപ്പെട്ട എന്നാൽ തീരെ നിറം കെട്ട ആ സ്ത്രീയെ ഓർക്കുന്നില്ലേ? അവളുടെ ഉള്ളം കയ്യിലെ ചെറു തുട്ടുപോലെ തന്നെ, ചെറുനാണയം പോലെ തന്നെ അത്ര വിലയില്ലാത്തതായിരുന്നു അവളുടെ ജീവിതവും. എന്നിട്ടും ആരോ ഒരാൾ മാത്രമാണ് അവളെ ഉറ്റുനോക്കുന്നത്. ഒരു പക്ഷേ തന്റെ കൈവശമുള്ളതെല്ലാം ശ്രീഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിക്കാൻ തയ്യാറാവുന്ന വിധവയായ അവളിൽ തന്റെ അമ്മയായ മറിയത്തിന്റെ സമാന്തരങ്ങൾ കണ്ടതുകൊണ്ടാവാം അത്. എന്നാൽ ചിലപ്പോൾ തന്റെ തന്നെ ജീവിതത്തിലെ മുദ്രകൾ ക്രിസ്തു അവളിൽ വായിച്ചെടുത്തിട്ടുണ്ടാകാം എന്നും നാം ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമിയുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ മാത്രം അവനിൽ ഒന്നുമില്ലായിരുന്നു അലഞ്ഞു നടന്ന തച്ചന്റെ ആ നരച്ച ജീവിതത്തിൽ. നമ്മുടെയെല്ലാം നോട്ടത്തിൽ തീരെ വിലയില്ലാത്ത ചെറുതുട്ടുകൾ ഭണ്ഡാരത്തിലിട്ട് ആ പാവം സ്ത്രീ മറ്റെല്ലാവരെയുംക്കാൾ അധികമായി നിക്ഷേപിച്ചുവെന്ന് ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുന്നു. ചെറുനാണയങ്ങൾക്കും അവളുടെ നിറം കെട്ട ജീവിതത്തിനും സകലത്തെയുംക്കാൾ മൂല്യമുണ്ടെന്ന് ക്രിസ്തു വിളിച്ചു പറയുന്നു. ക്രിസ്തുവിന്റെ നെഞ്ചിൽ മനസ്സിൽ തീർച്ചയായിട്ടും ലാഭം നഷ്ടം എന്ന രണ്ട് കാര്യങ്ങൾക്ക് കോളങ്ങൾ, കണക്കിന്റെ കോളങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നാം അനുമാനിക്കാൻ. അങ്ങനെയൊക്കെ അവിടത്തെക്കുറിച്ച് വിചാരിക്കാനും മനസ്സിലാക്കാനും സാധിച്ചാൽ ഹൃദയത്തിന്, നമ്മുടെയൊക്കെ മനസ്സിന് എന്ത് തണുപ്പാണ് ലഭിക്കുക, സമാധാനമാണ് ലഭിക്കുക. അസാധാരണമായ ആന്തരിക പ്രഭയുള്ളവർക്ക് മാത്രമേ മനുഷ്യർ അവഗണിക്കുന്നവയെ ഉറ്റുനോക്കുവാനും നമ്മുടെ മനസ്സു തുറക്കുവാനും മിഴിനിറയ്ക്കുവാനും സാധിക്കുകയുള്ളൂ എന്നുകൂടെ മനസ്സിലാക്കുക. കണക്കറിയാത്തതുകൊണ്ടാണ് ക്രിസ്തുവിനോട് തനിക്ക് ഇത്രയും പ്രിയമെന്ന് എഴുതിയത് ആത്മീയ ഗ്രന്ഥകർത്താവായ വിയറ്റ്നാമീസ് കർദിനാൾ വാൻ ടുവാനാണ്, ന്യൂ എൻ വാൻ ടുവാനാണ്. ജീവിതത്തിന്റെ ലാവണ്യ സുവിശേഷമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചിന്തയാണ് ക്രിസ്തു ഇന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന്. ഇതിൽ നീതിയുണ്ട്, ന്യായമുണ്ട്, ഇതിൽ സന്തോഷമുണ്ട്, ഇതിൽ സമാധാനമുണ്ട്. ആഗോളസഭ മിഷൻ ഞായർ ആചരിക്കുകയാണല്ലോ. സുവിശേഷ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അടിയന്തിര സ്വഭാവമുണ്ടെന്ന് പാപ്പ ഫ്രാൻസിസ് സന്ദേശത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. കാരണം സഭ പ്രകൃത്യാ തന്നെ ഒരു പ്രേക്ഷിതയാണ്. പ്രേക്ഷിത സ്വഭാവം സഭയ്ക്ക് അടിസ്ഥാനമാണ്. ഗുരുവിന്റെ മരണശേഷം അപ്പസ്തോലന്മാർ ജെറൂസലേമിലും ജുദിയായിലും സമേറിയായിലും സമസ്ത ലോകത്തും ഭൂമിയിലും സുവിശേഷവുമായി ഇറങ്ങിപ്പുറപ്പെട്ടതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ക്രൈസ്തവ മക്കളായ നമുക്കും ജീവിത പരിസരങ്ങളിൽ സുവിശേഷ സാക്ഷികളാകാൻ പരിശ്രമിക്കാം.
ജറുസലേമിലും യൂദയായിലും സമറിയായിലും സമസ്ത ഭൂവിലും നിങ്ങൾ പോകണം, സാക്ഷ്യമേകണം, ദൈവവചനമേവർക്കും പങ്കുവയ്ക്കണം. ജറുസലേമിലും യൂദയായിലും സമറിയായിലും സമസ്ത ഭൂവിലും നിങ്ങൾ പോകണം, സാക്ഷ്യമേകണം, ദൈവവചനമേവർക്കും പങ്കുവയ്ക്കണം.
ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററും സംഘവുമാണ്. ഗാനരചന ജോസഫ് പോളൈക്കൽ, സംഗീതം ജെർസൻ ആന്റണി.
അവതരിച്ചതും നിത്യരക്ഷ നൽകിടുന്ന ബലിയണച്ചതും മർത്യനായ ഗജാതൻ അവതരിച്ചതും നിത്യരക്ഷ നൽകിടുന്ന ബലിയണച്ചതും പാപഭാരവും മരണഭീതിയും ധരയിൽ നിന്നകന്നതും പരസ്യമാക്കണം. പാപഭാരവും മരണഭീതിയും ധരയിൽ നിന്നകന്നതും പരസ്യമാക്കണം. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും സമസ്ത ഭൂവിലും നിങ്ങൾ പോകണം, സാക്ഷ്യമേകണം, ദൈവവചനമേവർക്കും പങ്കുവയ്ക്കണം. ജനമുണർന്നതും ഏകരക്ഷകന്റെ പിന്നിൽ അണിനിരന്നതും പാവനാത്മനിറവിൽ ദൈവജനമുണർന്നതും ഏകരക്ഷകന്റെ പിന്നിൽ അണിനിരന്നതും പുതിയ രാജ്യവും പുതിയ നീതിയും മികവിൽ രൂപമാർന്നതും പ്രസിദ്ധമാക്കണം. പുതിയ രാജ്യവും പുതിയ നീതിയും മികവിൽ രൂപമാർന്നതും പ്രസിദ്ധമാക്കണം.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച ലത്തീൻ രീതിയിലെ ആരാധനക്രമമനുസരിച്ചുള്ള ആണ്ടുവട്ടം 29-ാം വാരം ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ്.